ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. വോട്ടെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി, December 9 and 11. വോട്ടെണ്ണൽ December 13. ഇന്ത്യയും അംഗോളയും തമ്മിലുള്ളത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബന്ധമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അംഗോള ദേശീയ അസംബ്ലിയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ലോക സമാധാന പ്രാർത്ഥനാ മഹോത്സവത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ, ഫലപ്രഖ്യാപനം 14. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ. FIH വനിതാ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ജ്യോതി സിംഗ് നയിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ട പോളിംഗ് December 9 രണ്ടാംഘട്ട പോളിംഗ് December 11 നടക്കും. December 13 വോട്ടെണ്ണൽ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. November 14 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഒരു റിപ്പോർട്ട്.
തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ December 9, തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കി ജില്ലകളിൽ December 11 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് പോളിംഗ്. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. 23576 വാർഡുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനായി 33746 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിക്കുക. 2.84 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 2841 പ്രവാസി വോട്ടർമാരുമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 14 പുറത്തിറക്കും. 180,000 ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 70,000 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷ ഉറപ്പാക്കും. ഹരിത ചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും ഇത്തവണയും തിരഞ്ഞെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന November 22 നടക്കും. ഈ മാസം 24 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. December 18 തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. വോട്ടെണ്ണൽ ദിനമായ December 13 വരെ പ്രാബല്യത്തിലുള്ള പെരുമാറ്റച്ചട്ടം മാധ്യമങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ എല്ലാ ജനങ്ങളും കൃത്യമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യയും അംഗോളയും തമ്മിലുള്ളത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബന്ധമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അംഗോള ദേശീയ അസംബ്ലിയിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. അംഗോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയും ഇന്ത്യയും അംഗോളയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 40th anniversary ഇരു രാജ്യങ്ങൾക്കും പരസ്പര പ്രചോദനമേകുന്നതാണെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. അംഗോളയിലെ ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2nd പാദത്തിൽ നാളെ മുതൽ ഈ മാസം 13 ശ്രീമതി മുർമു ബോട്സ്വാന സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഭൂട്ടാൻ രാജാവുമായി ചേർന്ന് 1020 MW ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച പദ്ധതിയാണിത്. ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ലോക സമാധാന പ്രാർത്ഥന മഹോത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. രണ്ടാംഘട്ടത്തിൽ 302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദ്യഘട്ടത്തിൽ 65.08% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. 7 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നാളെ നടക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം November 14 വോട്ടെണ്ണലും നടക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കും. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ, സർക്കാർ നയങ്ങൾ, പൊതുവിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് അറിയിച്ചു. കൊഹിമയിൽ 22nd കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2024-25 വർഷത്തിൽ ഇന്ത്യ ഏകദേശം 1.51 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനം നേടിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മൊത്തം ഉൽപാദനത്തിന്റെ 71.6% പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് സംഭാവന ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ആധുനിക ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക അവലോകന യോഗത്തിലും രാജ്യരക്ഷാമന്ത്രി അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖല ശക്തമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. നാഗാലാന്റ് നിയമസഭയിൽ കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ 22-ാമത് വാർഷിക സമ്മേളനം സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു.
ജിസ് പ്രദേശ് കെ അന്തർ വികാസ് കി യോജനാവോ കെ അന്തർ ജനതാ കി ഭാഗീദാരി ഹോഗി ജനതാ കെ വിചാരോ കാ അഭിമത് ഹോഗാ ജിൻ വിധാനസഭാവോ കെ അന്തർ വികാസ് കെ ലിയേ സബ്കെ വിചാർ സബ്കെ മത് സബ്കെ ദൃഷ്ടികോൺ ആയെങ്കേ തോ നിശ്ചിത രൂപ സേ ഏക് വിജൻ കെ ആധാർ പർ വികാസ് ഹോഗാ.
ഐക്യത്തിനും പ്രാദേശിക ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വടക്കുകിഴക്കൻ നിയമസഭകളുടെ പങ്കിനെ സ്പീക്കർ പ്രശംസിച്ചു. സമഗ്രവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുന്നതിന് കൂട്ടായ പങ്കാളിത്തം പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായ സമഗ്ര ശിക്ഷാ കേരളയുടെ കേന്ദ്ര വിഹിതമായി ലഭിക്കാനുള്ള 1066.36 കോടി രൂപ ഒറ്റത്തവണയായി എത്രയും വേഗം അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ശ്രീ ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ നിയമിച്ചു. മുൻമന്ത്രിയും എംഎൽഎയുമായ കെ രാജുവിനെ ബോർഡ് അംഗമായും നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2025 നവംബർ 14 മുതൽ 2 വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി. ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ റീകർവ് കോമ്പൌണ്ട് ഇനങ്ങളിൽ യഥാക്രമം ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. റീകർവ് പുരുഷ ടീം സെമിഫൈനലിൽ കസാഖിസ്ഥാനെ 3-5 പോയിന്റുകൾക്കാണ് തോൽപ്പിച്ചത്. ഈ മാസം 14 നടക്കുന്ന പുരുഷ ഫൈനലിൽ ദക്ഷിണ കൊറിയയാണ് ഇന്ത്യയുടെ എതിരാളി. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യൻ വനിതാ ടീം തോൽപ്പിച്ചത്. നവംബർ 25 മുതൽ ഡിസംബർ 13 വരെ ചിലിയിലെ സാന്റിയാഗോയിൽ നടക്കാനിരിക്കുന്ന FIH വനിതാ ജൂനിയർ ഹോക്കി ലോകകപ്പിനുള്ള 20-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ജ്യോതി സിംഗ് ഇന്ത്യൻ സംഘത്തെ നയിക്കും. ജർമ്മനി, അയർലൻഡ്, നമീബിയ എന്നിവയ്ക്കൊപ്പം പൂൾ സിയിലാണ് ഇന്ത്യ. കേരളത്തിലും മാഹിയിലും ഇന്ന് കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ തിരുവനന്തപുരം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഇന്ന് ശീതതരംഗത്തിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെലങ്കാന കവിയും ഗാനരചയിതാവുമായ ആൻഡ്രേ ശ്രീയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ജനങ്ങളുടെ പോരാട്ടങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ശബ്ദം നൽകിയ സമർത്ഥനായ കവിയും ചിന്തകനുമായിരുന്നു ആൻഡ്രേ ശ്രീയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യ സംരക്ഷണം, കൃഷി, വ്യവസായം എന്നിവയിൽ ലബോറട്ടറി ഗവേഷണത്തിനപ്പുറം യഥാർത്ഥ പരിഹാരങ്ങൾ നൽകുന്നതിലേക്ക് ബയോടെക്നോളജി മേഖല മുന്നേറിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ 2-ാമത് ബയോടെക്നോളജി റിസർച്ച് ആന്റ് ഇന്നവേഷൻ കൌൺസിൽ ഫൌണ്ടേഷൻ ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 319 പോയിന്റ് ഉയർന്ന് 83,535-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 25,574-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 11,350 രൂപയും പവന് 440 രൂപ ഉയർന്ന് 90,800 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലെ ഗുരുതര സുരക്ഷാ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ മനുഷ്യാവകാശ കമ്മീഷൻ. ജനങ്ങൾ അരക്ഷിതാവസ്ഥ, നിർബന്ധിത കുടിയിറക്കൽ, നീതി നിഷേധം എന്നിവ നേരിടുന്നതായി കമ്മീഷന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9-നും 11-നും. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. ഇന്ത്യയും അംഗോളയും തമ്മിലുള്ളത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബന്ധമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അംഗോള ദേശീയ അസംബ്ലിയെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ലോക സമാധാന പ്രാർത്ഥനാ മഹോത്സവത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ഫലപ്രഖ്യാപനം 14-ന്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഏഷ്യൻ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ. FIH വനിതാ ജൂനിയർ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ജ്യോതി സിംഗ് നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.